Paul told Timothy that he should not let anyone despise his youth.
Paulos, yuvavaya Timotheos ezhuthumbol ingane parayunnundu aarum ninde yavanam thuchikarikkarathu ennu paranjal nee cherupakaran aayirundu ninne cherudayi kaanuvan aarkkum idam kodukkarathu.
One of the great burdens I have is to see a younger generation growing up in our churches who are on fire for God.
Yella hrudayathilirikkunna oru valiya bharam idanu nammude vivida salam sabhagalile kartaya krishnanne shishyanmare apostolmaraya ivare okka vilichathu avar 30 vayasu thaale prayamulla thirayirunnu.
And the oldest apostle on the day of Pentecost was only 33.
Pentecost naalile ethum prayamulla apostolne 33 vayasina thiyam prayam illayirunnu ennadaanu sathyam.
And the youngest was probably about 30.
ഒരുപക്ഷെങ്കിൽ ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അപ്പോസ്തലന്റെ 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ.
We must not be deceived by all these pictures that we see of the apostles with white beards and all that.
നരച്ച താടിയും ഒക്കെ ആയിട്ട് അപ്പോസ്തലന്മാരുടെ ചിത്രങ്ങൾ കണ്ട് യേശു അവരെ വിളിച്ചപ്പോഴും പെന്തക്കോസ്ത നാളിൽ അവർ വൃദ്ധരായിരുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാറ്റിക്കളയണം.
They became old much later.
വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ വയോവൃദ്ധരായി തീർന്നത്.
It was the same in the Old Testament.
പഴയ നിയമകാലത്തും ദൈവത്തിന്റെ വിളി ഇങ്ങനെ തന്നെയായിരുന്നു.
God called people when they were young.
ദൈവം ചെറുപ്പക്കാരെയാണ് തന്റെ പ്രവൃത്തിക്കായിട്ട് വിളിച്ചത്.
But all those whom he called, he trained in his own training school for many years before he gave them a responsibility.
ദൈവം തന്റെ പ്രവൃത്തിക്കായിട്ട് വിളിച്ച എല്ലാവരെയും തന്റെ ദൈവികമായിരിക്കുന്ന പാഠശാലയിൽ അഭ്യസിപ്പിച്ച് അവരെ കൊള്ളാവുന്നവരായി കണ്ടതിനു ശേഷമാണ് തന്റെ ദൌത്യത്തിനായിട്ട് ഉപയോഗിച്ചത്.
And he never forced anyone.
ആരെയും കർത്താവ് നിർബന്ധിച്ചില്ല, ദൈവം നിർബന്ധിച്ചില്ല എന്നുള്ളത് നമ്മൾ
freedom to people.
മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ എപ്പോഴും ദൈവം ഉത്സുകനാണ്.
We know that God called Abraham from Ur of the Chaldees.
കല്ലറുടെ പട്ടണമായിരുന്ന ഊരിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് നമുക്കറിയാം.
And if Abraham had said no,
അബ്രഹാം വിളിയോട് നിഷേധാത്മകമായി പ്രതികരിച്ചിരുന്നെങ്കിൽ
God would not have forced him.
ദൈവം അവനെ ഒരിക്കലും നിർബന്ധിച്ച് കനാനിലേക്ക് കൊണ്ടുവരികയില്ലായിരുന്നു.
God would have called somebody else.
അബ്രഹാമിന്റെ സ്ഥാനത്ത് ദൈവം മറ്റേ ആരെങ്കിലും വിളിച്ചേനെ.
We would never have heard about Abraham.
അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് നാം ആരും കേൾക്കുകയില്ലായിരുന്നു.
God called Moses.
ദൈവം അതുപോലെ മോശയെ വിളിച്ചു.
If he had failed and said no, God would have called somebody else.
ദൈവത്തിന്റെ വിളിയോട് മോശ നന്നായി പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം മറ്റാരെങ്കിലും തിരഞ്ഞെടുത്തേനെ.
When we get into eternity, we will discover how many people God called but who did not respond.
നിത്യതയിൽ നാം കർത്താവിനോട് ആയിരിക്കുമ്പോൾ മാത്രം ഒരുപക്ഷെ നാം യഥാർത്ഥത്തിൽ കണ്ടെത്തും ദൈവം വിളിച്ച എത്രയോ പേര് ആ വിളിയോട് പ്രതികരിക്കാതെ പുറകോട്ട് പോയി എന്ന്.
If Judas Iscariot had been faithful, instead of reading Paul's letters, we'd have read Judas Iscariot's letters.
ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വിളിച്ച ശിഷ്യനായ ഒരുവനായ യൂദാ ഇസ്കരിയോത്ത തന്റെ വിളിയോട് വിശ്വസ്തനായിരുന്നെന്ന് വരികില് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങൾ വായിക്കുന്ന സ്ഥാനത്ത് നാം യൂദാ എഴുതിയ ലേഖനങ്ങളായിരുന്നേനെയും ഇന്ന് വായിക്കുന്നത്.
If that rich young ruler who turned away from Jesus had responded, who knows, he may have been the apostle to China.
ഒരുപക്ഷെങ്കില് കർത്താവ് യേശുക്രിസ്തുവിനോട് നിത്യജീവനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്ന ആ ധനികനായ ചെറുപ്പക്കാരൻ സങ്കടപ്പെട്ട് മടങ്ങിപ്പോയില്ലായിരുന്നെന്ന് വരികില് ചൈനയിലേക്കുള്ള ഒരു മിഷണറിയായിട്ട് ദൈവം ഒരുപക്ഷെ അവൻ ഉപയോഗിച്ചേനെ.
And God called Thomas, he responded.
കർത്താവ് വിളിച്ച ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന അപ്പോസ്തലനായ തോമസ് വിശ്വസ്തനായി നിന്നതുകൊണ്ട്
not only when Jesus called him,
യേശു അവനെ വിളിച്ചപ്പോൾ മാത്രമല്ല,
but all through his life,
തന്റെ ജീവിതകാലം മുഴുവനും.
And here today, 2000 years later, we see the result in Kerala of Thomas's work.
എഡി ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിലേക്ക് വന്നതിന്റെ പരിണതഫലമായിട്ടാണ് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായിട്ട് ഒരു ക്രിസ്തീയ ശേഷിപ്പ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളത് നാം ഓർക്കണം.
Think of what one man could do.
ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വിളിയോട് ശരിയായി പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആലോചിക്കുക.
He suffered a lot. He was killed.
തോമസിനെ പോലെ അങ്ങനെയുള്ള നന്നായി പ്രതികരിച്ചവർ കഷ്ടം അനുഭവിക്കുകയും ഒരുപക്ഷെ മരിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം.
But today in heaven, he has no regret about the way he lived.
എന്നാൽ സ്വർഗത്തിൽ ഇന്നായിരിക്കുമ്പോൾ ഭൂമിയിൽ താൻ അങ്ങനെ പ്രതികരിച്ചതിനെ ജീവിച്ചതിനെ കുറിച്ച് യാതോ ഒരു സങ്കടമില്ലാത്തവരാണ് ഇങ്ങനെയുള്ള ദൈവമക്കൾ.
If you go to the rich young ruler, I don't know whether he's in heaven or hell. I'm sure he's got a lot of regrets.
ഇന്നലെ വൈകുന്നേരം ഞാൻ ചിന്തിക്കാനിടയായ ആ തനികനായിരിക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, എനിക്കറിഞ്ഞുകൂടാ അവന് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, വളരെയധികം സങ്കടത്തോടെ ആയിരിക്കും അവനിപ്പോൾ കഴിയുന്നത്. ഒരു പക്ഷെങ്കിൽ യേശുവിന് അപ്പോസ്തലനായിരിക്കാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഒരു പ്രമാണിയായിട്ട് ഭരണാധികാരിയായിട്ട് അവന്റെ ജീവിതം അവസാനിക്കുകയാണ് ചെയ്തത്.
He lived in comfort instead of a life of suffering on earth.
ഭൂമിയിൽ കഷ്ടതയുടെ ഒരു ജീവിതത്തിന് പകരം സുഖസൗകര്യങ്ങളുടെ ഒരു ജീവിതം താൻ ആഗ്രഹിച്ചു, അവൻ അങ്ങനെ അവസാനിച്ചു.
Think of the regret he has today.
ഇന്ന് നിത്യത വിടരുമ്പോഴും അവനുണ്ടായിരിക്കുന്ന ഹൃദയത്തിന്റെ വ്യഥ ദുഃഖം എത്ര വലിയതായിരിക്കും.
I want to speak especially to young people in the morning Bible study.
രാവിലെ ഉള്ളതായിരിക്കുന്ന ബൈബിൾ സ്റ്റഡീസിലെ ഈ മൂന്ന് ദിവസവും പ്രത്യേകമായ നിലയിൽ ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരോട് സംസാരിക്കാനാണ് എന്റെ ഹൃദയത്തിന്റെ
ഭാഗം.
പഴയ നിയമത്തിലെ മൂന്ന് ചെറുപ്പക്കാരെ കുറിച്ചാണ് ഈ മൂന്ന് ദിവസവും നാം ചിന്തിക്കുവാൻ
ആഗ്രഹിക്കുന്നത്.
കർത്താവായ ദൈവം ഈ മൂന്ന് പേരെയും വിളിക്കുകയും അവരെ ശോധന ചെയ്യുകയും അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്ത ദിവസങ്ങളെ കുറിച്ച് നാം ചുരുക്കമായി ചിന്തിക്കും.
Whatever your age, I hope you can learn something from them.
ചെറുപ്പക്കാരല്ലാത്ത ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിങ്ങളുടെ ജീവിതത്തിലും വിലപ്പെട്ട ചില പാഠങ്ങൾ ഈ പഠനങ്ങളിലൂടെ ലഭ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
First of all, in Genesis 37, we want to look at the life of Joseph.
ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസെഫിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം.
Verse 2, when Joseph was 17 years of age, he was pastoring the flock with his brothers.
37-ാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, യോസെഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു.
17 years.
17 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ.
I'm sure there are some people here 17 years of age.
എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവരിലും 17 വയസ്സുകാർ പലരുമുണ്ട്.
But he didn't have a Bible.
അന്ന് ജോസഫിന്റെ കയ്യിൽ നമുക്കുള്ളതുപോലെ ഒരു ബൈബിൾ ഇല്ലായിരുന്നു.
He had no fellowship.
അവൻ നമുക്കുള്ളതുപോലെ കൂട്ടായ്മയില്ലായിരുന്നു.
No books, no tapes, no conference, nothing.
കേൾക്കുവാൻ ടേപ്പിയുടെ സന്ദേശങ്ങളോ വായിക്കുവാൻ ആത്മീയ ഗ്രന്ഥങ്ങളോ കോൺഫറൻസുകളോ ഒന്നുമില്ലാതിരുന്ന ഒരു 17-കാരൻ.
നോ വീക്ക്ലി സൺഡേ മീറ്റിംഗ്.
ഞായറാഴ്ച ഉള്ളതായിരിക്കുന്ന സഭായോഗങ്ങൾ ലഭ്യമല്ലാത്തവൻ.
ദീസ് ആർ ദി തിങ്സ് വി ഗിവ് ഇമ്പോർട്ടൻസ് ടു, സൺഡേ മീറ്റിംഗ്, കോൺഫറൻസ്, റീഡിംഗ് ദി ബൈബിൾ, സിംഗിംഗ് സോങ്സ്.
നമ്മളൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് എണ്ണുന്നത് ഞായറാഴ്ച രാവിലെയുള്ള മീറ്റിംഗുകള് അതുപോലെയുള്ളതായിരിക്കും, ഇതുപോലെയുള്ള കോൺഫറൻസുകള് ഇതൊക്കെയാണ് നാം വലിയ കാര്യങ്ങളായി കരുതുന്നത്.
വി തിങ്ക് ഇഫ് വി ടേക്ക് പാർട്ട് ഇൻ ഓൾ ദീസ് റെഗുലർലി വി ആർ ഓക്കേ.
ഈ കാര്യങ്ങളിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്താൽ നമ്മുടെ ആത്മീയ ജീവിതം കുഴപ്പമില്ലാത്തതാണ് എന്ന് നാം ധരിച്ചു പോകുന്നു.
That's a great deception.
അതൊരു വലിയ ചതിവാണ് എന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർമ്മ.
What did Joseph have when he was 17?
17 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നത് എന്തായിരുന്നു?
He had some dreams.
അവനാകപ്പാടെ ഉണ്ടായിരുന്നത് ഒരുപിടി സ്വപ്നങ്ങളായിരുന്നു.
But those dreams were from God.
എന്നാൽ ഇത് വെറും സ്വപ്നങ്ങളായിരുന്നില്ല, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ലഭിച്ച സ്വപ്നങ്ങളായിരുന്നു ഈ 17-കാരന്റെ ഹൃദയത്തെ
നിറച്ചിരുന്നത്. 5-ാം
വാക്യത്തിൽ നാം കാണുന്നു, താനൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അവനത്
അറിയിച്ചു.
7-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം വയലിൽ കത്ത് കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എന്റെ കത്ത് എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കത്തകൾ ചുറ്റും നിന്ന് എന്റെ കത്തയെ നമസ്കരിച്ചു. ഇതായിരുന്നു ഒന്നാമത്തെ സ്വപ്നം.
Now that was fulfilled 13 years later.
ഈ സ്വപ്നം 13 വർഷങ്ങൾ കഴിഞ്ഞാണ് നിറവേറിയത് എന്ന് നമുക്കറിയാം.
13 years before it happened, he had a prophetic vision of what was going to happen in his life.
13 വർഷത്തിന് ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായിരിക്കുന്ന നിർണായകമായിരിക്കുന്ന ഈ സന്ദർഭത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ സ്വപ്നരൂപേണ തനിക്ക് ദൈവത്തിൽ നല്ലപ്പാട് ലഭിച്ചു.
He had a sense that God had called him for a purpose.
ദൈവം തന്നെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി, ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചിരിക്കുകയാണെന്ന് ബാല്യകാലത്തെ ജോസഫിന് അറിയാമായിരുന്നു.
യു ഹാവ് ദാറ്റ് സെൻസ്?
ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടോ?
യു ഹാവ് എ സെൻസ് ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് യു നോട്ട് ജസ്റ്റ് ടു അറ്റൻഡ് മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസസ്.
മീറ്റിംഗുകളും കോൺഫറൻസുകളും മുടങ്ങാതെ അതിൽ സംബന്ധിക്കുവാൻ വേണ്ടി മാത്രമല്ല ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്.
To accomplish something for God in Kerala, in India, before you leave this world.
ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ് നിങ്ങൾ പോകുന്നതിന് മുൻപേ കേരളത്തിലും ഇന്ത്യയിലും ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്തെടുക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത് എന്ന് എത്ര പേർക്കറിയാം.
I had that sense 42 years ago when I was 21 years old.
21 വയസ്സുള്ള ഒരു യൗവനക്കാരനായിരുന്നപ്പോൾ 42 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ബോധം ദൈവന്റെ ഹൃദയത്തിൽ നൽകിയിരുന്നു.
I didn't know what God wanted me to do.
ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ഇച്ഛിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു.
God had a plan for my life.
എന്നാൽ എനിക്കൊരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു, എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ നിർണയങ്ങൾ ഉണ്ടായിരുന്നു.
And I prayed and I longed, I said, Lord, at any cost, I want to fulfill that plan.
യാത്രയും ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു, കർത്താവേ എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടണം.
Before that, I had other plans for my life, my own plans.
എന്നാൽ 21 വയസ്സ് ആകുന്നതിന് മുൻപ് എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് എന്റെ സ്വന്തമായിരിക്കുന്ന പല പദ്ധതികളും ഉണ്ടായിരുന്നു.
Those plans were very different from God's plan.
എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയേക്കാൾ വളരെ വിഭിന്നമായിരിക്കുന്ന പദ്ധതികളായിരുന്നു അതിന് മുൻപ് എന്റെ ഹൃദയത്തെ നിറച്ചിരുന്നത്.
You may have some plans for your life also.
ഇന്ന് എന്നെ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പല ആലോചനകളും പദ്ധതികളും ഉണ്ടാകാം.
I know what my plans were related to.
എന്റെ അന്ന് അതിനു മുൻപുള്ള കാലങ്ങളിലുള്ള മനസ്സിലെ പദ്ധതികൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്.
ഇറ്റ് വാസ് റിലേറ്റഡ് ടു ഓണർ ആൻഡ് പൊസിഷൻ ഇൻ മൈ ജോബ് ആൻഡ് മണി ആൻഡ് കംഫർട്ട് ആൻഡ് ഓൾ ദീസ് തിങ്സ്.
എന്റെ ജോലിയിലെ ഉയർച്ച, സുഖ സൗകര്യങ്ങള്, ധനം സമ്പാദിക്കല്, മാനം തേടുന്ന ഇതൊക്കെയായിരുന്നു എന്റെ മനസ്സിനെ നിറച്ചിരുന്ന താല്പര്യം.
ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് യുവർ ലൈഫ്,
ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ,
യു മേ ഫൈൻഡ് സം ഓഫ് ദോസ് ഡിസയേഴ്സ് ആർ ദേർ ഇൻ യുവർ ലൈഫ്.
ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില മോഹങ്ങൾ, താല്പര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും ഉള്ളതായി നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും.
See, those desires like seeking for a big position or to make a lot of money or things like that don't look evil.
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ഉയർച്ചയിലേക്ക് പോകുവാനുള്ള, വളരെ ധനം സമ്പാദിക്കുവാനുള്ള, പേരും പെരുമയും നേടുവാനുള്ള ഈ ആഗ്രഹങ്ങൾ പ്രഥമദൃഷ്ട്യാ തെറ്റാണ്, ദോഷമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല.
If you were planning to commit adultery or murder, that would be evil.
ഒരുപക്ഷെ കൊലപാതകമോ വ്യഭിചാരമോ ചെയ്യുവാൻ നിങ്ങൾ മനസ്സിൽ പദ്ധതി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ അറിയാം അത് തിന്മയാണ്.
But the devil does not lead wholehearted young people astray through adultery and murder.
പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന യൗവനക്കാരെ പിശാച് വഴിതെറ്റിക്കുന്നത് കൊലപാതകത്തിലേക്കും വ്യഭിചാരത്തിലേക്കും അവരെ നയിച്ചിട്ടല്ല.
He usually leads them astray through the pursuit of money.
ശ്രദ്ധിക്കണം, മിക്കപ്പോഴും ഇങ്ങനെ ഏകാഗ്രഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ ലോകത്തിൽ ധനസ്നേഹം അതുപോലുള്ള കാര്യങ്ങളിലാണ് പിശാച് വഴിതെറ്റിക്കുന്നത്.
ഓൺലി ടു മാസ്റ്റേഴ്സ്, ഗോഡ് ആൻഡ് മണി.
നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ നമുക്ക് രണ്ട് യജമാന്മാരിൽ ഏതെങ്കിലും ഒരു യജമാനനെ സാധ്യമാകുള്ള ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ അല്ലെങ്കിൽ
ജോസഫ്. ഹാഡ് എ പ്രൊഫറ്റിക് വിഷൻ.
ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനം അവന്റെ ഹൃദയത്തിൽ
ഉണ്ടായിരുന്നു.
രണ്ടാമതവൻ അതുപോലെ വേറൊരു സ്വപ്നവും.
And that dream, it says he saw in verse 9 the sun and the moon and the 11 stars bowing down to him.
ഒൻപതാം വാക്യത്തിൽ നാം അത് കാണുന്നു, അവിടെ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും അവനെ 11 നക്ഷത്രങ്ങളും അവനെ വീണ് നമസ്കരിക്കുന്നതായി നാം കാണുന്നു.
The meaning was clear.
അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിരുന്നു.
Even his father understood it and said, you mean to say that I and my mother, the last part of verse 10, and your brothers will come and bow down to you?
ജോസഫിന്റെ അപ്പനായ യാക്കോബിന് വേഗത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, എന്റെ നിന്റെ അമ്മയും ഞാനും നിന്നെ വീണ് നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നത്?
But it happened.
എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം.
The devil doesn't know the future.
പിശാചിനെ നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ളത് നാം അറിയണം.
You know, the devil doesn't even know what's going to happen this evening.
ഇന്ന് വൈകുന്നേരം സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പിശാചിന് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ?
No created being knows the future.
സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സൃഷ്ടിയും പിശാച് ഉൾപ്പെടെ ഭാവിയെക്കുറിച്ച് അറിയുന്നില്ല.
Only God knows the future.
ദൈവത്തിന് മാത്രമേ ഭാവിയെക്കുറിച്ച് അറിയുവാൻ കഴിയൂ.
This dream certainly didn't come from the devil.
അതുകൊണ്ട് ഈ സ്വപ്നം പിശാചിൽ നിന്ന് വന്നതല്ല എന്ന് നിശ്ചയമാണ്.
It certainly didn't come from his own imagination.
തന്റെ സ്വന്തം ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വപ്നമായിരുന്നില്ല.
It was from God.
ദൈവത്തിൽ നിന്ന് ലഭിച്ച സ്വപ്നങ്ങളായിരുന്നു.
I want to tell you something about dreams.
സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം.
If we usually dream about the things that we think about most when we are awake,
നാം ഉണർന്നിരിക്കുന്ന സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നതെങ്കിൽ,
For example, a businessman would, I presume, would be mostly dreaming about making money.
എന്റെ ചിന്ത ഇങ്ങനെയാണ്, ബിസിനസ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തി തന്നുണർന്നിരിക്കുന്ന മിക്ക സമയവും കൂടുതൽ ബിസിനസ് മുഖാന്തരം പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്.
I've heard of people who are working in computer software who are stuck with some problem and then go to sleep in the middle of the night, they wake up and they've got the answer.
കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ജോലി ചെയ്യുന്ന പല ചെറുപ്പക്കാരെ കുറിച്ചും കേട്ടിട്ടുണ്ട്, വിഷമകരമായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുവാൻ തലപുകഞ്ഞ് ആലോചിച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങും. രാത്രിയുടെ മധ്യത്തിൽ അവര് ഇതിന്റെ ഉത്തരവുമായി ഉണർന്നെഴുന്നേൽക്കുന്ന ചില സ്വപ്നങ്ങൾ അവർക്ക് ലഭിക്കും.
You know, the brain understands what this person is interested in.
നമ്മുടെ തലച്ചോറിനെ മനസ്സിലാക്കുവാൻ കഴിയും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ
എന്തൊക്കെയാണ്.
നാം ഉറങ്ങുന്ന സമയത്തും നമ്മുടെ തലച്ചോറ് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ ചുറ്റിപ്പറ്റി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
നാം ശാരീരികമായി ഉറങ്ങുമ്പോഴും നമ്മുടെ തലച്ചോറ് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നാം സ്നേഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഉറങ്ങാത്ത നമ്മുടെ തലച്ചോർ നാം ഉറങ്ങുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
A person who looks at dirty pictures and like that secretly, his brain understands that and will give him those images when he's asleep at night.
അശ്ലീല ചിത്രങ്ങൾ കാണുവാൻ താല്പര്യമുള്ള, രഹസ്യത്തിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ തലച്ചോറ് ഇവന്റെ ഇഷ്ടം മനസ്സിലാക്കി രാത്രിയിലെ സ്വപ്നങ്ങളും അവണ്ണം തന്നെ നൽകും.
So your dreams are a pretty good estimate or evaluation of what you are really interested in.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഒരു നല്ല അളവ് വരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരത്തിൽ അടിയിലുള്ളതായിരിക്കുന്ന താല്പര്യങ്ങൾ വെളിപ്പെടുത്തുന്നവയാണ്.
Joseph had dreams about what God was going to do in the future.
ഭാവിയിൽ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് യോസഫിനുണ്ടായത്.
He had communications from God in his dreams.
സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സന്ദേശങ്ങൾ അവന് ലഭിച്ചുകൊണ്ടിരുന്നു.
If God can do that in those days,
ആ നാളുകളിൽ ജോസഫിന് ദൈവം ഈ തരത്തിൽ ഈ സന്ദേശങ്ങൾ നൽകുവാൻ കഴിഞ്ഞെങ്കിൽ, നമുക്ക് എത്രയധികം അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്,
that when the Holy Spirit is poured out,
പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ,
this is in the new covenant age,
പുതിയ നിയമ കാലഘട്ടത്തെക്കുറിച്ചുള്ള യോവേൽ പ്രവചനത്തിലെ വാക്കുകളാണ്. 17-ാം വാക്യം, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ
പകരും.
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും,
സിസ്റ്റേഴ്സ്
സഹോദരിമാർ പ്രവചിക്കും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ.
I feel that we have all devalued, not appreciated, not sufficiently valued the outpouring of the Holy Spirit.
എനിക്കറിയാം നാം എല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ വിലമതിക്കേണ്ടവണ്ണം കഴിഞ്ഞ നാളുകളിൽ വിലമതിച്ചിട്ടില്ല.
And I say, even those other groups that are always talking about the fullness of the Holy Spirit, they also not valued the outpouring of the Holy
Spirit. പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സഭാവിഭാഗങ്ങൾ ഉള്ളവരും, അവരെക്കുറിച്ചും ഞാൻ പറയട്ടെ, ഈ ആത്മപകർച്ചയുടെ ഗൌരവം വില എന്താണെന്ന് അവരും ഗ്രഹിച്ചിട്ടില്ല.
The Holy Spirit, if we are really filled with the Holy Spirit, we'll have the type of vision and passion that Jesus had.
നാം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ ജീവിതകാലത്ത് അവന്റെ മനസ്സിനെ മഥിച്ചിരുന്ന ആ ചിന്തകൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കും നമുക്കും ഉണ്ടാകുന്നത്.
The thoughts, the dreams, the vision, the passion.
യേശുവിന്റെ ഹൃദയത്തെ നിറച്ചിരുന്ന ചിന്തകൾ, സ്വപ്നങ്ങൾ, അവന്റെ ഉൾക്കടമായിരിക്കുന്ന അഭിലാഷങ്ങൾ ഇതൊക്കെയാകും നമ്മുടെയും ഉള്ളിൽ ഉണ്ടാകുന്നത്.
The Holy Spirit come to do in us exactly what he did in Jesus in his earthly life.
ഭൂമിയിലെ ജീവിത നാളുകളിൽ യേശുവിന്റെ ജീവിതത്തിൽ ചെയ്ത അതേ കാര്യം ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മുടെ മേൽ വരുന്നത്.
So today when I see people claiming to be filled with the Holy Spirit,
ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന ചിലരെ ഞാൻ കാണുമ്പോൾ,
and their pastors run after money more than the Jacobite priests, I know that is not the Holy Spirit.
അങ്ങനെ അവകാശപ്പെടുന്ന സഹോദരങ്ങളുടെ ശുശ്രൂഷകന്മാർ യാക്കോബായ തുടങ്ങിയ സഭകളിലെ പുരോഹിതന്മാരെക്കാൾ അധികം പണസ്നേഹികളായി പരക്കം പായുന്നത് കാണുമ്പോൾ എനിക്കറിയാം അത് പരിശുദ്ധാത്മാവിന്റെ
അഭിഷേകമാണ്.
കാരണം എനിക്കറിയാം എന്റെ കർത്താവ് അങ്ങനെയല്ല ഈ ഭൂമിയിൽ ജീവിച്ചത്.
We really need to seek for this spirit that was poured out on the day of Pentecost.
Pentecost naalil pagarappettathayirikkana adhe aathmaavinayittu ee naalil nam anveshikkendirikkunnu.
Gives us visions of what God can do with our life, just like God gave vision to Joseph.
ജോസഫിനെ ദൈവം ദർശനങ്ങൾ നൽകിയതുപോലെ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് കർത്താവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നും നാം പരിശുദ്ധാത്മാവിന്റെ പകർച്ച
ആഗ്രഹിക്കുന്നു.
നമ്മുടെ സ്വപ്നങ്ങൾ പ്രവചനാത്മകമായ സ്വപ്നങ്ങളായി തീരുവാൻ കഴിയും.
That God prepared Joseph with his dreams for what is going to come in the future.
ഭാവി കാലത്തെ തന്റെയും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണിക്കുന്ന സ്വപ്നങ്ങളായിരുന്നു ദൈവം ഈ ചെറുപ്പക്കാരന് നൽകിയത്.
I remember when God baptized me in the Holy Spirit, I had never in my life cast out a demon till that day.
കർത്താവിനെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച സമയം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നുവരെ ഒരു അശുദ്ധാത്മാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കിയിരുന്നില്ല.
I was afraid of demons.
ഞാൻ പിശാചുക്കളെ അത്യന്തം ഭയപ്പെട്ടിരുന്നവനായിരുന്നു.
I would not even attempt to cast out a demon from somebody.
ഭൂതബാധിതരായിരിക്കുന്ന ആരോ ആരെങ്കിലും ആ വിഷയത്തിൽ സഹായിക്കാനായിട്ടൊരു ശ്രമം പോലും ഞാൻ നടത്തിയിരുന്നില്ല.
And God began to give me dreams where I saw myself in my dream casting out demons.
എന്നാൽ ആ നാളുകൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഞാൻ തന്നെ പിശാച് ബാധിച്ചവരെ അവരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്ന ആ ചിത്രങ്ങൾ ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കാണുവാൻ തുടങ്ങി.
I saw in my dreams my resisting the devil and making him flee.
പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതും അവൻ എന്നെ വിട്ട് ഓടിപ്പോകുന്നതുമായിരിക്കുന്ന ആ ദൃശ്യങ്ങൾ എന്റെ സ്വപ്നങ്ങളിലൂടെ ഞാൻ കാണുവാൻ തുടങ്ങി.
That is how God gave me the boldness to actually confront it in real life.
യഥാർത്ഥ ജീവിതത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ചവരെ സഹായിക്കുവാൻ എന്നെ ഇടയാക്കുന്ന അളവിൽ എന്നെ മുൻപോട്ട് തള്ളിവിട്ടത് ഈ സ്വപ്നങ്ങളായിരുന്നു.
Casting out demons is not the biggest thing in life.
എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, പിശാച് ബാധിച്ചവരെ അല്ലെങ്കിൽ പിശാചിനെ പുറത്താക്കുക എന്നുള്ള നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം.
To have your name in the book of life, Jesus said, is much greater than casting out a demon.
യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് സന്തോഷിക്കേണ്ടത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല.
But what I'm saying is God prepares us through dreams for a ministry that we have in the future.
ഞാൻ പറയുന്നതിന്റെ താല്പര്യം, ഭാവി കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷക്കായിട്ട് ഇന്ന് ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അറിയുന്നവനാണ്.
I want to encourage all of you to pray to God that he will pour out the Holy Spirit on you and give you visions about what he wants to do with your life.
രാവിലെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിനോട് ഹൃദയംഗമായി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച് ദർശനങ്ങളുള്ളവരായിട്ട് കർത്താവിന്റെ ദർശനങ്ങൾ പ്രാപിക്കുന്നവരായി നിങ്ങൾ തീരേണ്ടതിന്.
What a tremendous need there is in our land.
നമ്മുടെ ദേശത്ത് എത്ര വലിയൊരു ആവശ്യമാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്നത്.
What a lot of spiritual debt there is in Christianity.
ക്രിസ്തീയ ലോകത്തിൽ തന്നെ ആത്മീയമായിരിക്കുന്ന എത്ര വലിയ മരണമാണ് നാം ചുറ്റും കാണുന്നത്.
What a need for an anointing of the Holy Spirit in our churches.
നമ്മുടെ തന്നെ പ്രാദേശിക സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അങ്ങനെയുള്ള ശുശ്രൂഷകളുടെ എത്ര വലിയൊരു ആവശ്യമാണ് നാം കാണുന്നത്. ഈ മേഖലകളിലെല്ലാം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഒരു വലിയ ആവശ്യം നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരേണ്ടതിനും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുത്തൻ ദർശനം നൽകേണ്ടതിനായും ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ അതേ എരിവ് വന്ന് നിറക്കേണ്ടതിനായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ?
No, once a man came to Paul and prophesied that if you go to Jerusalem, they'll bind you in chains.
ഒരിക്കൽ പൗലോസ് അപ്പോസ്തലന്റെ അടുക്കല് ഒരു പ്രവാചകനായ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സഹോദര, നീ യെരുശലേമിലേക്ക് പോയാൽ അവർ നിന്നെ ചങ്ങല കൊണ്ട് ബന്ധിക്കും എന്ന് പറഞ്ഞു.
I'm ready to lay down my life. They will not be bound in chains.
പൗലോസ് പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് ഭയമില്ല, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണെന്നാണ് അവൻ പറഞ്ഞത്.
People have to hear the gospel and I have to go.
യെരുശലേമിലുള്ള അനേകർ സുവിശേഷം കേൾക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് പോയേ മതിയാവൂ. അവന്റെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ആ അത്യധികമായിരിക്കുന്ന ഉൽക്കടമായിരിക്കുന്ന അഭിവാഞ്ച പൗലോസിന്റെ ഹൃദയത്തിൽ നൽകിയത് ആരാണ്? പരിശുദ്ധാത്മാവിനല്ലാതെ അങ്ങനെയുള്ള ധൈര്യം നൽകുവാൻ കഴിയുകയില്ല.
Those blind Jews needed to hear the truth.
അന്ധരായിരുന്ന സ്വജാതിക്കാർ യഹൂദന്മാർ സുവിശേഷത്തിന്റെ സത്യം കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു.
There are a lot of blind Christians today who need to hear the truth.
ദൈവത്തിന്റെ സത്യസുവിശേഷം സത്യവചനം കേൾക്കേണ്ട അന്ധരായിരിക്കുന്ന നാമധേയ ക്രൈസ്തവർ നമ്മുടെ ചുറ്റുപാട് നിറഞ്ഞിരിക്കുന്നു.
God wants to use you.
ദൈവം ഈ ദൗത്യത്തിനായി നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Don't say you're too young. Joseph is 17.
പ്രിയപ്പെട്ട യുവാവ് യുവതിയെ നിച്ചെറുപ്പമാണെന്ന് പറയരുത്. ജോസഫിന് ദർശനം ലഭിച്ചപ്പോൾ വെറും 17 വയസ്സേ
ഉള്ളായിരുന്നു.
കർത്താവിനെ സേവിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു 50 വയസ്സെങ്കിലും ആകണമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ നീക്കിക്കളയുക.
If I had waited till I was 50, I would never have served the Lord.
50 വയസ്സാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കറിയാം ഞാൻ ഒരിക്കലും കർത്താവിന്റെ ശുശ്രൂഷകനാകുമായിരുന്നില്ല.
I was baptized when I was 21 and I started serving the Lord when I was 21.
21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജലസ്നാനം സ്വീകരിച്ചത്. അന്ന് മുതൽ ഞാൻ കർത്താവിനെ സേവിക്കുവാൻ ശുശ്രൂഷിപ്പാൻ തുടങ്ങി.
Full time work in the middle of my work.
മുഴുവൻ സമയവും ഫുൾ ടൈം വർക്കറായിട്ട് അല്ല കർത്താവിനെ സേവിച്ചത്. ഞാൻ എന്റെ ജോലി ചെയ്യുന്ന അതിനോട് കൂടെ തന്നെ ഞാൻ കർത്താവിനെയും സേവിക്കാൻ തുടങ്ങി.
Ask the Holy Spirit to give you a vision and a passion.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു ദർശനം, ഒരു വലിയ വാഞ്ച നൽകുവാൻ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം.
And some of you who are older,
പ്രായമുള്ള നിങ്ങൾ ചിലരോട് ഞാൻ പറയട്ടെ,
maybe one day in the past sometime the Holy Spirit fell upon you.
കഴിഞ്ഞ നാളുകളിൽ ഒരിക്കൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതാകാം.
Have you lost that vision?
ഇന്ന് ആ നാളുകൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ദർശനം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു.
Lost that fire?
ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കെട്ടുപോയോ?
I feel a lot of people have lost it.
എനിക്ക് തോന്നുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന പലർക്കും പരിശുദ്ധാത്മാവിന്റെ കഴിഞ്ഞ നാടുകളിലെ അഗ്നി, ആ ചൂട് നഷ്ടപ്പെട്ടു പോയി.
That is worse than losing 1 crore rupees.
ഒരു കോടി രൂപ നഷ്ടമാകുന്നതിനേക്കാളും വലിയ നഷ്ടമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ പറയട്ടെ.
I want you to see something else about Joseph's life here.
Joseph's life kurichu matte oru karyam kuda ningal kaananam nan aagrahikkunnu.
All this vision and passion alone was not enough.
Joseph's jeevathil undayathaya swapnangal darshanangal adu maatram porayirunnu.
He had to go through suffering.
Ee darshanangalude poorthikaranathinte paadhayil avane kashtangalude pogandi
vannu. And he had to face temptation and overcome it in secret.
ശക്തമായ പ്രലോഭനങ്ങളെ രഹസ്യത്തിൽ അവർ അഭിമുഖീകരിച്ച് വിജയിക്കേണ്ടി വന്നു.
ഓക്കെ, വാട്ട് ഡിഡ് ഹി സ്റ്റാർട്ട് വിത്ത്? എ വിഷൻ.
ജോസഫിന്റെ ജീവിതത്തിൽ തുടങ്ങിയത് എവിടെയാണ്? ദൈവം നൽകിയ ദർശനം.
ഗോഡ് ഹാസ് ഗോട്ട് എ പ്ലാൻ ഫോർ മൈ ലൈഫ്.
സ്വർഗത്തിലെ ദൈവത്തിന്, വലിയവനായ ദൈവത്തിന് എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്.
ദാറ്റ്സ് വെയർ യു നീഡ് ടു സ്റ്റാർട്ട്.
നിങ്ങളും തുടങ്ങേണ്ടത് അവിടെയാണ്.
ഇഫ് യു ഡിഡ്ന്റ് സ്റ്റാർട്ട് വെൻ യു വർ 17, മേബി യു ആർ 50 നൗ, സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് നൗ.
17-ാമത്തെ വയസ്സ് നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾ 50 വയസ്സുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങുവാൻ കഴിയും.
It's better late than never.
ഒരിക്കലും തുടങ്ങാതിരിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് വൈകിയാണെങ്കിലും ഒരു നല്ല തുടക്കം കുറിക്കുന്നത്.
Moses started when he was 80.
നിങ്ങൾക്കറിയാമോ, മോശ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവിക ശുശ്രൂഷ യഥാർത്ഥത്തിൽ തുടങ്ങിയത് 80 വയസ്സുള്ളപ്പോൾ.
He could have started earlier, but he was too proud.
മോശയ്ക്ക് അതിനു മുൻപ് തന്നെ കർത്താവിന്റെ ശുശ്രൂഷക്കാരനായി തുടങ്ങുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിന് കഴിയാതെ അവന്റെ ഹൃദയം ഉയർന്നിരുന്നു.
I believe that if he was a humble man when he was 40, God could have delivered the Israelites 40 years earlier.
ഞാൻ വിശ്വസിക്കുന്നു, മോശ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഒരു സൗമ്യനായി തീർന്നിരുന്നെങ്കിൽ ഒരു 40 വർഷം മുൻപേ ദൈവത്തിന് തന്നെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമായിരുന്നു.
You know that many people are dependent on your being ready to serve the Lord.
ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഇന്ന് രാവിലെ അഭിമുഖീകരിക്കുമോ? നിങ്ങളുടെ ചുറ്റും അനേകർ വിടുവിക്കപ്പെടുവാൻ വൈകുന്നത് നിങ്ങളുടെ ജീവിതം ഒരുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണെന്ന്.
You got a fire in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു തീ ഉണ്ടെങ്കിൽ.
And you cool down.
നിങ്ങൾ തണുത്തുപോയാൽ.
Many people are going to suffer a loss because you cool down.
നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നിരിക്കുന്ന ആ തണുപ്പ് കൊണ്ട് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കുടുംബത്തിലും അനേകർക്ക് നഷ്ടമുണ്ടാകുവാൻ പോവുകയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം.
Many people will be blessed if you don't cool down.
ഈ അഗ്നി കെട്ടുപോകാതെ ഹൃദയത്തിൽ എരിവോടെ നിങ്ങൾ ജീവിച്ചാൽ അനേകർ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും.
Yeah, that's very, very important.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
As I said, that's not enough.
എന്നാ ഞാൻ പറഞ്ഞതുപോലെ ഈ ദർശനം, ഈ അഗ്നി, ഈ തുടക്കം മാത്രം പോരാ.
You have to go through suffering.
നിങ്ങൾക്ക് കഷ്ടതയുടെ ഒരു പാതയിലൂടെ മുന്നോട്ട്
പോകേണ്ടി വരും. God decides how that suffering has to come.
നിങ്ങൾ കടന്നു പോകേണ്ടതായിരിക്കുന്ന കഷ്ടതയുടെ പാത ഏത് വിധത്തിൽ എങ്ങനെയായിരിക്കണം ദൈവം നിർണ്ണയിക്കും.
Throughout scripture we find that most of our suffering comes from those who are very close to us.
തിരുവചനത്തിലുള്ള അനേക ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും കഷ്ടങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്നാണ്. ശത്രുക്കളിൽ നിന്നും അപരിചിതരിൽ നിന്നും അല്ല പലപ്പോഴും നമുക്ക് കഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നത്.
There were so many wicked people there in Canaan, none of them wanted to kill Joseph.
കനാനിൽ ദുഷ്ടന്മാരായ മറ്റനേക ആളുകൾ ഉള്ളപ്പോഴും അവരാരും ജോസഫിനെ വകവരുത്തുവാൻ ആഗ്രഹിച്ചില്ല.
It was his own brothers born from his own father who wanted to kill him.
അവന്റെ സ്വന്തം മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പിറന്ന അവന്റെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ് ജോസഫിനെ കൊല്ലുവാനായിട്ട്.
Jesus said,
യേശു പറഞ്ഞു,
If you follow me, your enemies will be the members of your own family.
എന്നെ അനുഗമിപ്പാൻ എന്റെ ശിഷ്യനായിരിപ്പാൻ നീ തീരുമാനിച്ചാൽ നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെ നിന്റെ ശത്രുക്കളായി തീരും.
It may be in your own brothers in your own church.
ഒരുപക്ഷെ നിന്റെ സ്വന്തം സഭയിലുള്ള സഹോദരന്മാരായിരിക്കാം.
You read the history of Moses and you find
വെളിയിലുള്ള പുറജാതികളായിരുന്നില്ല, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന സ്വജാതിക്കാരാണ് മോശയെ ഏറ്റവും അധികം എതിർത്തത്.
The Romans tried their best to save Jesus starting from Pilate, but it is his own brother Jews who wanted him killed.
പീലാത്തോസ് തുടങ്ങി മറ്റ് റോമാക്കാർ അന്യജാതിക്കാർ യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സ്വന്തം ജനമായ യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിനെ ഏൽപ്പിച്ചത്.
Paul's greatest opposition came from his brothers.
പൗലോസിന്റെയും ജീവിതത്തിൽ വ്യത്യസ്തമായിരുന്നില്ല, കൂട്ട സഹോദരന്മാരിൽ നിന്നാണ് ഏറ്റവും അധികം എതിർപ്പ് തനിക്ക്
നേരിടേണ്ടി വന്നത്.
കർത്താവിന്റെ ദാസന്മാരുടെ ജീവിതത്തിലുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇതേ മാർഗം തന്നെയായിരുന്നു.
So the Bible says, don't be surprised when a fiery trial comes into your life.
അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഭവിക്കുന്ന ആ അഗ്നിശോധനയിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്.
When you are misunderstood, falsely accused by other people.
നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ നേരെ ദൂഷണം പറയുമ്പോൾ,
and when you have tried your best to sincerely serve the Lord and people gang up against you and tell all types of false stories against you,
പരമാർത്ഥതയോടെ കർത്താവിനെ സേവിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചിരിക്കെ ആളുകൾ നിങ്ങൾക്കെതിരെ ചുറ്റും കൂടിയിട്ട് നിങ്ങളെ വകവരുത്തുവാൻ പദ്ധതിയിടുമ്പോൾ,
the members of your family and your church turn against you,
നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ സ്വന്ത സഭയിലെ സഹോദരങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ, യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം, സന്തോഷിച്ച് തുള്ളുക.
Do you know that there's only one place where Jesus said you must jump for joy?
നിങ്ങൾക്കറിയാമോ, ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമേ യേശു പറഞ്ഞുള്ളൂ സന്തോഷം കൊണ്ട് നിങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടണമെന്ന്.
That's not in a worship meeting.
അതൊരു ആരാധന യോഗത്തിൽ വെച്ച് ചെയ്യണമെന്നല്ല യേശു പറഞ്ഞത്.
He said, do that when they persecute you for my name's sake.
എന്റെ നാമനിമിത്തം അവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ സന്തോഷിച്ചുള്ളണം എന്നാണ് പറഞ്ഞത്.
That's the way all the prophets went.
എല്ലാ പ്രവാചകന്മാരും പോയ മാർഗം അതുതന്നെയായിരുന്നു.
And that's the way all the Joseph and all the others went.
ജോസഫും അതുപോലുള്ളതായിരിക്കുന്ന ദൈവം വിളിച്ച എല്ലാ ദൈവപുരുഷന്മാരും പോയ മാർഗം അതുതന്നെയായിരുന്നു.
That's part of your training.
നിങ്ങളുടെ അഭ്യസനത്തിന്റെ ഭാഗമാണ് ഈ ശോധനകൾ എന്ന് മറക്കരുത്.
സോ ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഹാവ് ദ ഹോളി സ്പിരിറ്റ് പോർഡ് ഔട്ട് അപ്പോൺ us.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം നാം തൃപ്തരാകരുത്. ഒരു ദർശനം ഭാവിയെക്കുറിച്ച് ദൈവം നൽകി എന്നുള്ളതുകൊണ്ട് നാം തൃപ്തരാകരുത്.
It says here that his brothers, verse 18, they plotted against him to put him to death.
ഉൽപ്പത്തി 37:18 നാം വായിക്കുന്ന പോലെ അവന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാനായിട്ട് കൂടി ആലോചിച്ചു.
But God would not allow him to be put to death.
എന്നാൽ സമയത്തിന് മുൻപേ ജോസഫ് മരിക്കുവാൻ ദൈവം അനുവദിക്കയില്ല.
Just like Jesus, once in after his very first sermon in Nazareth, they wanted to put him to death.
നിങ്ങൾക്കറിയാമല്ലോ, നസറേത്തിൽ യേശു ആദ്യം ചെയ്ത പരസ്യ പ്രസംഗത്തിന് ശേഷം അവനെ കൊല്ലുവാനായിട്ട് അവർ ശ്രമിച്ച ആ സന്ദർഭം.
Imagine his very first sermon. And they wanted to kill him.
യേശുവിന്റെ ഭൂമിയിലെ പരിശുശ്രൂഷയുടെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞുടൻ തന്നെ അവനെ കൊന്നുകളയുവാൻ അവർ താൽപര്യപ്പെട്ടു.
How hard he must have been.
എത്ര കഠിനമായിരിക്കുന്ന ഒരു പ്രസംഗമായിരിക്കാം യേശു ചെയ്തത്.
People have many times accused me of preaching very hard.
പല സമയത്തും അനേകർ വളരെ കഠിനമായ നിലയിൽ ദൈവദിനം പ്രസംഗിക്കുന്നവൻ എന്നെ കുറിച്ച് കുറ്റം പറയാറുണ്ട്.
You haven't heard Jesus.
പലരോട് ഞാൻ പറയാറുള്ളത് ഇതാണ്, സഹോദര യേശു പ്രസംഗിക്കുന്നത് നീ കേട്ടിട്ടില്ലല്ലോ.
You're mad at me, I know, but you're not mad enough to kill me.
നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ വെകുളി പിടിക്കുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ കൊല്ലുവാനൊന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ.
You heard Jesus, boy, he may provoke people so much they wanted to kill him.
എന്നാൽ യേശുവിനെ ആദ്യം കേട്ട ആ ദേവാലയത്തിലെ ആളുകൾ തന്നെ അവനെ കൊല്ലാനാണ് താൽപര്യപ്പെട്ടത്. ഒറ്റ പ്രസംഗം.
His speech only about 5 minutes and they wanted to kill him.
അത് ദീർഘമായ പ്രസംഗമൊന്നുമല്ല, ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ ഇനിയും വക വരുത്തിയിട്ട് തന്നെ കാര്യം എന്നാണ് അവർ
തീരുമാനിച്ചത്.
അവന് മുഴുഹൃദയത്തോടും കൂടെ പിതാവിന്റെ മുൻപാകെ സംസാരിക്കുന്നവനായിരുന്നു. ജോസഫിനെയും കൊല്ലുവാൻ
ആലോചിച്ചു.
യേശുവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയാഞ്ഞതുപോലെ സമയത്തിന് മുൻപേ ജോസഫിനെയും കൊല്ലുവാൻ സഹോദരന്മാർ കഴിഞ്ഞില്ല. ദൈവം തന്റെ പദ്ധതിയിൽ സർവശക്തിയില് കാര്യങ്ങളെ ക്രമപ്പെടുത്തി അവനെ എല്ലാ സമയത്തും രക്ഷിക്കുന്നു.
ഇഫ് യു ആർ സോൾഡ് ഔട്ട് കംപ്ലീറ്റ്ലി ടു ലിവ് ഫോർ ഗോഡ്,
ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റവരാണെങ്കിൽ
you can be pretty sure that you can't die before God's time.
ningal kuri gari urappaka devathinte nimishathine munbe ningale aarkum kolluvan kadigeyilla.
John Wesley was a man like that. A lot of people tried to kill him.
Englandile devichirunna John Wesley atharathilulla oru manushyanayirunnu anegar avane kolluvanayittu pala thavana
shramichirunnu. Because so many people were getting converted.
Anegar manasandharapadunnu vyavasthavitha sabhagal vittu karthavinayi jeevikkan thodangi.
The sale of alcohol was coming down because people were getting converted.
മദ്യത്തിന്റെ വിൽപ്പന തന്നെ ഗണ്യമായി കുറഞ്ഞു. ആളുകൾ മനസ്സാന്തരപ്പെട്ട് പാവബോധമുണ്ടായി. ഇത് അനേകരെ ചൊടിപ്പിച്ചു.
That's why those people who made those alcoholic drinks wanted to kill Wesley because he's the cause of all this.
മദ്യവ്യാപാരികൾ അവരുടെ ബിസിനസ് കുറഞ്ഞതിന്റെ കാരണക്കാരനായ വെസ്ലിയെ വകവരുത്തുവാൻ താല്പര്യപ്പെട്ടതിൽ അത്ഭുതമില്ല.
When Paul went to Ephesus, the sale of idols came down.
എഫെസോസ് പൌലോസ് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം കുറഞ്ഞു. അവരുടെ രോഷം അവിടെ ഇളകി. ഇത് നമുക്കറിയാം.
I read these things and I am ashamed of myself.
ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ തിരുവചനത്തിൽ കാണുമ്പോൾ എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പലപ്പോഴും ലജ്ജ തോന്നാറുണ്ട്.
I say, Lord, which town did I go to where the sale of idols came down because I went there?
ഞാൻ പല സമയം കർത്താവിനോട് ഹൃദയഭാരത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ പോയ ഏത് പട്ടണത്തിലാണ്? വിഗ്രഹങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ അനേക പട്ടണങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. വിഗ്രഹങ്ങളുടെ വിൽപ്പന ഏത് പട്ടണത്തിലാണ് കുറഞ്ഞിട്ടുള്ളത്?
Which town did I go to where the sale of whiskey came down because I went there?
ഞാൻ പോയ ഏത് പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചതിന്റെ ഫലമായി വിസ്കിയുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്? ഞാൻ പലപ്പോഴും ഇത് ഓർത്തിട്ടുണ്ട്.
We are all so half-hearted, seeking our own, you and me.
എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയട്ടെ, നാമൊക്കെ ഇതുവരെ നാം ജീവിക്കുന്നതും കർത്താവിനായിട്ട് പലതും ചെയ്യുന്നതും പകുതി മനസ്സോടെ മാത്രമാണ്.
I believe that people will try to kill us if we really are wholehearted.
ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമ്മെ കൊല്ലുവാൻ ആളുകൾക്ക് താല്പര്യം
വന്നു.
എന്നാൽ നമ്മെ കൊല്ലുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതും നാം സത്യമായി
അറിയണം.
ദൈവത്തിന്റെ സമയം വന്നപ്പോൾ നീറോയ്ക്ക് പൗലോസിനെ കൊല്ലുവാൻ കഴിഞ്ഞു, പക്ഷെ ഒരു ദിവസം മുൻപേ സാധിക്കില്ല.
Thomas in Madras or wherever it was, they could do it only when God's time came.
Madrasila maile pol vecha charitram anusarichu kundangonulla kutteete Thomas apostolan marichu. Devathinte aa samayam vare avane maranam sambhavikka asaadhyamayirunnu.
It's a wonderful thing to live in the will of God.
Deiva hidathil jeevikka ennullathu albhudagaramayirikkunna anubhavamaanu.
But you have, if you give yourself to him, be sure it's going to be a path of misunderstanding, opposition, persecution, suffering.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി നിങ്ങൾ കർത്താവിനായി വിട്ടുകൊടുത്ത് വിറ്റുകളഞ്ഞവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണം, കഷ്ടതയുടെയും തെറ്റിദ്ധാരണയുടെയും ഒരു ജീവിതമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്.
No servant of God in the from the time of Abel has served God without suffering.
തിരുവചനം പരിശോധിച്ചാൽ ഹാബേലിന്റെ കാലം തൊട്ട് ഇന്നുവരെ കർത്താവിനെ സേവിച്ചിട്ടുള്ള സത്യ കർത്താവിന്റെ ശുശ്രൂഷകരായ ആരും തന്നെ കഷ്ടത കൂടാതെ വണ്ണം ജീവിച്ചു.
If a man has had an easy way through life, I will say that man is not a servant of God. Definitely not.
ഒരു മനുഷ്യൻ ദൈവദാസനെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതം സുഖകരവും എളുപ്പവുമാണെങ്കിൽ ഞാൻ പറയാം അവൻ യഥാർത്ഥ കർത്താവിന്റെ ദാസനല്ല.
It says here that not only was this brother tried to kill him, but he went off, he went to Egypt, and there somebody else troubled him, put him in jail.
അവന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ദൈവം ഇടപെട്ട് അവനെ മിസ്രയീമിലേക്ക് അയച്ചു. എന്നാൽ മിസ്രയീമില് അവിടെ അവന് വീണ്ടും മരണഭീഷണി ബുദ്ധിമുട്ടുണ്ടാകുന്നു.
This is how God trains his servants.
ദൈവം തന്റെ ദാസന്മാരെ തന്റെ പ്രവൃത്തിക്കായി അഭ്യസിപ്പിക്കുന്ന അത്ഭുതകരമായ വിധങ്ങൾ. കഷ്ടതയിലൂടെ അഭ്യസനം നൽകുന്ന ദൈവം.
The other thing we read in Genesis 39.
ഉൽപ്പത്തി 39-ാം അധ്യായത്തിലാണ് നാം ജോസഫിനെ കുറിച്ച് മറ്റൊരു കാര്യം കാണുന്നത്.
That we have also got to be prepared for our service for God through overcoming temptation in secret.
എന്നെരത്തെ സൂചിപ്പിച്ചതുപോലെ രഹസ്യത്തിൽ ആരും കാണാത്ത ഇടത്ത് ശക്തമായ പാപ പ്രലോഭനങ്ങളെ ജയിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ സുഖമായി നാം ഒരുക്കപ്പെടുന്നത്.
We know the story how Joseph was tempted through Potiphar's wife.
പോത്തിഫറിന്റെ ഭാര്യ മുഖാന്തരം ജോസഫ് പാപം ചെയ്യുവാൻ പരീക്ഷിക്കപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയാം.
Now even if one person was watching them and if Joseph turned away, that's not a great thing.
ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയെങ്കിലും ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവൻ പാപം വിട്ട് ഓടിയിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാകുമായിരുന്നില്ല.
When you avoid sin, when other people are watching you, that doesn't say anything about you.
മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പാപം ഒഴിവായി ജീവിക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണെന്ന് കരുതരുത്.
Some visitor has come to your house.
നിങ്ങളുടെ വീട്ടിൽ ആരോ സന്ദർശകരുണ്ട്.
And you don't shout at your wife.
അപ്പോൾ നിങ്ങൾ ഭാര്യയുടെ നേരെ ഒച്ചയിടുന്നില്ല.
And you don't shout at your husband.
അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ നേരെയും സൗമ്യമായി പെരുമാറുന്നു.
Is that victory?
അത് ജയമാണോ അതോ?
That is just seeking honor. That's all.
അത് ജയജീവിതമല്ല, നമുക്കറിയാം അത് മാനം അന്വേഷിക്കുന്ന മനസ്സാണ്.
Don't think that's victory.
അത് കോപത്തിന്റെ മേലുള്ള ജയമാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കയില്ലല്ലോ.
The test is when you are alone.
യഥാർത്ഥ ശോധന പരിശോധന എന്ന് പറയുന്നത് നിങ്ങൾ തനിയെ ആരും കാണാത്ത സമയമാണ്.
And that was the time when Joseph was tested in Genesis 39.
ഉൽപ്പത്തി 39 നാം കാണുന്ന ആ ശക്തമായ പരീക്ഷയെ ജോസഫ് നേരിട്ടത് താൻ തനിയേ ആയിരുന്ന സമയത്താണ്.
ജനസിസ് 39 വേഴ്സ് 11.
39 അധ്യായത്തിന്റെ 11 വാക്യം. ഒരു ദിവസം
one day none of the people of the household was there in the room.
ഒരു ദിവസം തന്റെ ജോലി ചെയ്യുവാൻ പോത്തിഫറിന്റെ ഭവനത്തിൽ ജോസഫ് ചെന്നപ്പോൾ വീട്ടിലുള്ളവർ ആരും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു.
God tests
devam nammeyum parishodhikkunna sandarbhangal idu polulla sandarbhangalana.
When you are doing something and no brothers is seeing you,
oru sahodaranam ningale shradhikkade irikkunna samayathu ningal endengilum cheyumbol,
the way you handle your money for example, nobody knows, not even your wife knows how, whether you are righteous in money matters.
Ningalde panam ningal kaigaryam cheyna vidham thanne udaharanamana, mattaarum ariyunnilla ningal adu engenaanu cheyunnathennu.
God always tests us when we are alone to decide whether we are fit to serve him.
Nam thaniyayirikkunna sandarbhangalilana avane sevikkuvan nam yogyaraano illayo ennulla karyam devam shodhana cheyyunnathu.
See 2 Chronicles in chapter 32.
Randa dinavrtaantham 32nd adhyayathilekku varam.
Hezekiah was one seriously sick.
Hezekiah orikkal മരണകരമായ രോഗം പിടിച്ചവനായിരുന്നു.
And God sent Isaiah to him saying, you'll be healed.
പ്രവാചകനായ യെശയ്യാവിനെ അവന്റെ അടുക്കലേക്ക് അയച്ചു, നീ സൗഖ്യമാകും എന്ന് അവനോട് പറഞ്ഞു.
Verse 24 of chapter 32.
രണ്ട് ദിനവൃത്താന്തം 32 അധ്യായത്തിന്റെ 24 വാക്യമാണ്.
And the Lord gave him a sign, it says there.
അവിടെ നാം കാണുന്നത് ദൈവം അവന് സൗഖ്യം നൽകുമെന്നുള്ളതിന് ഒരു അടയാളം നൽകി എന്നാണ്.
Now in the days of Joshua told the sun to stand still.
യോശുവയുടെ നാളുകളിലെ യോശുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്കുക.
And we know today that meant that the earth stopped rotating on its axis, and that's how the sun stood still.
ഇന്ന് നമുക്ക് അറിയാം സൂര്യനല്ല യഥാർത്ഥത്തിൽ നിന്നത്, അച്ചുതണ്ടിന്മേൽ കറങ്ങുന്ന ഭൂമിയുടെ കറക്കം അത്രയും സമയത്തേക്ക് നിന്നുപോയതാണ്.
The earth which was rotating at 1000 miles an hour suddenly stopped.
മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഭ്രമണം നിന്നുപോയ നിമിഷ സമയങ്ങളായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
നോട്ട് ഓൺലി ദി എർത്ത് സ്റ്റോപ്ഡ്,
ഭൂമി അതിന്റെ ഭ്രമണം കറങ്ങുന്നത് നിർത്തിവെച്ചു എന്ന് മാത്രമല്ല,
ഇറ്റ് വെന്റ് ദി അതർ വേ, ഇറ്റ് സ്റ്റാർട്ട് ഗോയിങ് ദി അതർ വേ.
സൂര്യഘടികാരം 10 പുറമോട്ട് തിരിഞ്ഞുവെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കറക്കം എതിർദിശയിലേക്ക് പോയി എന്നും കൂടിയാണ്.
The earth started rotating for some time the other way.
ഭൂമി അതിന്റെ കറക്കം നിർത്തിയിട്ട് എതിർദിശയിലേക്ക് കുറെ നേരത്തേക്ക് കറങ്ങുവാൻ തുടങ്ങി.
It was a greater miracle than Joshua's time, but most Christians don't know about it.
യോശുവയുടെ കാലത്ത് സംഭവിച്ചതിനേക്കാൾ അതിശയകരമായിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഇത്. പക്ഷെ പല ദൈവമക്കൾക്കും അത് അറിഞ്ഞുകൂടന്നേ ഉള്ളൂ.
And people all over the world wondered what happened.
ലോകത്തെമ്പാടുമുള്ളതായിരിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ട് കാണും എന്താ സംഭവിച്ചത്.
How is this sun going back in the sky?
ആകാശത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ പുറമോട്ട് പോകുന്നു എന്തുകൊണ്ട്.
They made inquiries, 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 and they discovered that there was one king in a country called Israel called Hezekiah who prayed to God and this thing happened.
ജ്യോതിശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ വലിയ അന്വേഷണങ്ങൾ നടത്തി അവസാനം അവർ കണ്ടെത്തി ഇസ്രയേൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അവന് സൗഖ്യം വരുവാൻ ദൈവം കൊടുത്ത അടയാളമാണെന്ന് അവർ കണ്ടെത്തി.
And the rulers of Babylon, great nation of the world,
ലോകത്തിലെ അന്നത്തെ വലിയ ശക്തിയുള്ള രാജ്യമായിരുന്ന ബാബിലോണിൽ നിന്ന് ചിലരെ അവിടേക്ക് അയച്ചു. ഇന്നത്തെ അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള ഒരു വലിയ സാമ്രാജ്യം.
From there came to Israel to find out who is this Hezekiah.
അവിടെയുള്ളതായിരിക്കുന്ന ഭരണാധികാരികൾ ബാബിലോണിൽ നിന്നും ഹിസ്കിയാവിനെ കാണുവാൻ ഇസ്രയേലിലേക്ക് വന്നു. ആരാണ് ഇത്ര വലിയൊരു മഹാനായ രാജാവെന്ന് കാണുവാൻ. ഇത്ര വലിയൊരു അത്ഭുതം സംഭവിക്കുവാൻ കാരണമെന്താണ്, അതിന്റെ കാരണക്കാരനെ കാണുവാൻ അവർ വന്നു.
Now you read verse 31.
ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ 31-ാം വാക്യം വായിക്കണം. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു.
God tested him at that time.
ദൈവം ഹിസ്കിയ രാജാവിനെ ആ സമയത്ത് ശോധന ചെയ്യുകയായിരുന്നു.
In the English Bible it says God left him alone to test him.
ഇംഗ്ലീഷ് പരിഭാഷയിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ബാബേലിൽ നിന്നും ദൂതന്മാർ വന്നപ്പോൾ ദൈവം അവനെ യഥാർത്ഥത്തിലുള്ള നില അറിയേണ്ടതിന് അവനെ ഏകനായി വിട്ടുകളഞ്ഞു.
See what he will do.
ഹിസ്കിയാവ് എന്ത് ചെയ്യും എന്ന് രഹസ്യത്തിൽ കാണുന്ന ദൈവം ശ്രദ്ധിക്കുകയായിരുന്നു.
Whether he will take the glory to himself.
ഈ വലിയ മഹാത്ഭുതത്തിന്റെ സൗഖ്യത്തിന്റെ മഹത്വം താൻ തന്നെ എടുക്കുമോ എന്ന് ദൈവം
ശ്രദ്ധിക്കുകയായിരുന്നു.
വിദേശത്ത് നിന്ന് സ്നേഹിതന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തി ഈ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല, ദൈവത്തിന്റെ മഹാകരുണയാണെന്ന് അവൻ ഏറ്റുപറയുമോ, ഇത് ദൈവം ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഹിസ്കിയാവ് ഈ സൗഖ്യത്തിന്റെ ഈ അത്ഭുതത്തിന്റെ മഹത്വം തനിക്ക് തന്നെ എടുക്കുകയാണ് ചെയ്തത്. ഹിസ്കിയാവിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ വളരെ നല്ല ഒരു തുടക്കമായിരുന്നു ഹിസ്കിയാവിന്. അനേക വിശ്വാസികളെ പോലെ വളരെ നല്ല തുടക്കം ലഭിച്ച ഒരു രാജാവ്. തനിക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്താൽ മറ്റാളുകൾ അതിനെക്കുറിച്ച് അറിയുവാനിടയായപ്പോൾ അവന്റെ ഹൃദയം
നിഗളിച്ചു.
അവനെ തനിയെ വിട്ടിട്ട് ദൈവം അവനെ പരിശോധിച്ചു. ആ പരിശോധനയിൽ അവൻ
പരാജയപ്പെട്ടു.
തന്റെ ജീവിതത്തിന്റെ പിൽക്കാലത്ത് ഇസ്രയേലിലെ ഒരു പിന്മാറ്റക്കാരനായ രാജാവായിട്ടാണ് ഹിസ്കിയാവിനെ നാം അറിയുന്നത്. ആ പിന്മാറ്റ കാലഘട്ടത്തിൽ ഹിസ്കിയാവിന് ജനിച്ച ഒരു മകനുണ്ട്. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആത്മീകമായി പിന്മാറ്റത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു സന്താനം പിറക്കുക എന്നുള്ളത് വളരെ ഭയങ്കരമായിരിക്കുന്ന ഒരു
കാര്യമാണ്.
വിവാഹിതരായ അവരോട് ഞാനൊരു ബുദ്ധിപ്രദേശം പറയാം, ആത്മീകമായി നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു തണുപ്പിൽ പിന്മാറ്റത്തിലാണെങ്കിൽ, കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് ഉത്തമം.
Because during those 15 years that God gave him an extension of his life,
ദൈവം തന്റെ കരുണയിൽ തനിക്ക് നീട്ടിക്കൊടുത്ത ആ 15 സംവത്സരത്തിനിടയിൽ
he got a son.
ഒരു മകൻ തനിക്ക് പിറന്നതായി ചരിത്രം പറയുന്നു. മനശ്ശ എന്നാണ് അവന്റെ പേര്.
You read about him in chapter 33 verse 1 and 2.
33-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ മനശ്ശയെക്കുറിച്ച് നാം വായിക്കുന്നു.
He was one of the most evil kings that Israel ever had.
ഇസ്രായേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും നീചനായിരിക്കുന്ന ഒരു രാജാവായിരുന്നു മനശ്ശ.
God tests us when we are alone.
നാം തനിയായിരിക്കുമ്പോൾ നമ്മെ പരിശോധിക്കുന്നവനാണ് ദൈവം.
Joseph when he was alone.
ജോസഫും തനിയായിരുന്നപ്പോഴാണ് അവന്റെ ജീവിതത്തിലെ അത്യധികമായ പരീക്ഷകൾ. എന്നാൽ തനിയായിരുന്നപ്പോഴും ജോസഫ് ഈ പരിശോധനയിൽ ജയിച്ചു.
You know what Joseph did?
ജോസഫ് എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയാമോ?
Genesis 39:12 it says he ran away.
ഉൽപ്പത്തി 31-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത് ജോസഫ് ഓടിക്കളഞ്ഞു എന്നാണ്.
You know, some people ask me this question. How brother, how can I overcome temptation?
എന്നോട് ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, ബ്രദറെ എങ്ങനെയാണ് ഈ പരീക്ഷകളെ ജയിക്കുന്നത്?
I'll tell you.
ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അവരോടും പറയാറുള്ള കാര്യം.
1 Corinthians 6:18.
1 Corinthians 6:18.
Here is how to overcome temptation to be immoral in our lives.
നമ്മുടെ ജീവിതത്തിൽ അസാന്മാർഗികമായിരിക്കുന്ന നിലയിൽ പാപം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു.
The biggest temptation for many men.
പ്രത്യേകിച്ച് പുരുഷന്മാർക്കുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും.
How to overcome immorality.
അസാന്മാർഗികമായിരിക്കുന്ന ആ ജീവിതം വിട്ട് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താണ്?
There's only one way.
ഒറ്റ വഴിയേ ഉള്ളൂ. 1 Corinthians 6:17
Run.
ഇവിടെ എഴുതിയിരിക്കുന്നു, ഓടുവീൻ എന്നാണ്. ദുർനടപ്പ് വിട്ട് ഓടുവീൻ.
Don't walk, you'll fall.
എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് ഓടുക തന്നെ ചെയ്യണം. നടക്കാൻ തീരുമാനിക്കരുത്, നിങ്ങൾ വീഴും.
Here is temptation.
ഇവിടെ ശക്തമായിരിക്കുന്ന പ്രലോഭനം.
Don't stand there and say, God, give me grace now.
അവിടെ നെഞ്ച് വിരിച്ച് നിന്നിട്ട് കർത്താവ് ഇപ്പോഴെനിക്ക് കൃപ തരണമേ എന്നൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത്.
Turn around and run.
ഈ പരീക്ഷയുടെ ശക്തമായ തീവ്രമായിരിക്കുന്ന നിമിഷങ്ങൾക്ക് നേരെ പുറംതിരിച്ചിട്ട് സർവശക്തി ഉപയോഗിച്ച് ഓടണം.
You find yourself in temptation with some dirty books, women or whatever it is.
പാപം ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും വൃത്തികെട്ട പുസ്തകങ്ങളോ മറ്റുള്ള സ്ത്രീകളോടുള്ള ബന്ധത്തിലോ ഒക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത്
run.
ഓടുക എന്നുള്ളതാണ് രക്ഷയ്ക്കുള്ള മാർഗം.
Okay, what's the second big temptation we have?
നമുക്കുള്ള രണ്ടാമത്തെ വലിയ പരിശോധന
പ്രലോഭനം.
ദ്രവ്യാഗ്രഹമാണ്. ദ്രവ്യാഗ്രഹത്തെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്?
1 Timothy 6.
അതിനുള്ള മരുന്നും തിരുവചനത്തിലുണ്ട്. 1 Timothy 6:10. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ.
ഹൗ ടു ഓവർകം ഇറ്റ്?
എങ്ങനെയാണ് അതിനെ ജയിക്കേണ്ടത്? 11 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മനുഷ്യ അത് വിട്ട് നീ ഓടുക, വേറെ വഴിയൊന്നുമില്ല. അത് ഏത് തരത്തിലുള്ള പരീക്ഷയാണെങ്കിലും ഓടുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. നടക്കുക.
യു വാണ്ട് വിക്ടറി ഓവർ സിൻ?
പാപത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയം വേണോ?
ടേൺ അറൗണ്ട് ആൻഡ് റൺ.
പുറംതിരിഞ്ഞ് ഓടുക.
യു നോ വൈ യു ഡിഡ്ന്റ് ഗെറ്റ് വിക്ടറി ടിൽ നൌ?
ഇതുവരെ നിങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ?
യു ഡിഡ്ന്റ് ടേൺ അറൗണ്ട് ആൻഡ് യു ഡിഡ്ന്റ് റൺ.
പരീക്ഷയുടെ മുമ്പിൽ, പ്രലോഭനത്തിന്റെ മുമ്പിൽ പുറംതിരിഞ്ഞ് ഓടുവാൻ നിങ്ങൾ ജാഗ്രത കാണിച്ചില്ല എന്നുള്ളതാണ്.
God allowed you to be alone to test.
നിങ്ങളെ ശോധന ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ ഏകനായിരിപ്പാൻ അനുവദിച്ചത്.
We know that Joseph came out. It wasn't just once. It says in Genesis 39, day after day, verse 10, she tempted him.
ജോസഫിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം മാത്രം ഉണ്ടായ ഒരു പരീക്ഷയായിരുന്നു ഇതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 10 വാക്യത്തിൽ നാം കാണുന്ന പോലെ ദിവസം തോറും, ദിനം പ്രതി പൊത്തിഫേറിന്റെ ഭാര്യ അവനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു.
യു ആൻഡ് ഐ ആർ ഓൾസോ ടെംപ്റ്റഡ് ഡേ ആഫ്റ്റർ ഡേ.
ഞാനും നിങ്ങളും ദിവസം തോറും ഒരു മുടക്കവും കൂടാതെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്.
ഡേ ആഫ്റ്റർ ഡേ ജോസഫ് റാൻ ആൻഡ് ഡേ ആഫ്റ്റർ ഡേ വി മസ്റ്റ് റൺ.
ദിവസം പ്രതി പരീക്ഷിക്കപ്പെട്ട സമയങ്ങളിലൊക്കെയും ജോസഫ് പാപം വിട്ട് ഓടുകയായിരുന്നു. നാമും എല്ലാ ദിവസവും പാപത്തെ വിട്ട്, ദ്രവ്യാഗ്രഹത്തെ വിട്ട് നാം ഓടിയേ മതിയാകുള്ളൂ. അങ്ങനെ അവൻ ഓടിപ്പോയത് അവന് നേട്ടമാണോ ഉണ്ടാക്കിയത്?
ഷുവർ.
തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, നിശ്ചയമായും അതെ.
ഫ്രം ദി ഏജ് ഓഫ് 30,
30-ാമത്തെ വയസ്സ് മുതൽ,
ടിൽ ഹി ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 110,
110 വയസ്സുള്ളവനായിട്ട് അവൻ മിസ്രയീമിൽ മരിക്കുന്ന നാൾ വരെ,
80 years he could fulfill God's purpose in his life.
ദീർഘമായ 80 സംവത്സരങ്ങൾ ദൈവിക പദ്ധതി അവന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുമാറ് അവനെ ദൈവം ഒരുക്കിയെടുക്കുന്ന ശോധനാവേളകളായിരുന്നു.
He would have missed all that for a little bit of pleasure in Potiphar's wife.
ഇത്ര അനുഗ്രഹീതമായിരിക്കുന്ന ദൈവിക പദ്ധതി, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ എല്ലാം താറുമാറായേനെ ഒരു നിമിഷ നേരത്തേക്കുള്ള സന്തോഷത്തിനായി അവൻ പാപത്തിൽ വീണിരുന്നെങ്കിൽ. കർത്താവിന്റെ അടുക്കൽ വന്ന ധനികനായ പ്രമാണി ഒരുപിടി പണത്തിനുവേണ്ടി യേശുവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് നഷ്ടപ്പെടുത്തി തിരിഞ്ഞുപോയത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചത് ഓർക്കുന്നു.
I said, Lord, there are more than 1,000 million people in India.
കർത്താവേ, 100 കോടിയിലധികം ജനങ്ങൾ ഈ ദേശത്ത് പാർക്കുന്നുണ്ടല്ലോ.
Don't you love this country?
കർത്താവെ, ഈ രാജ്യത്തോട് അങ്ങേക്ക് സ്നേഹമില്ലേ?
Where are the prophets?
നിന്റെ പ്രവാചകന്മാർ, ഈ ദേശത്തിന് വേണ്ടിയുള്ള പ്രവാചകന്മാർ എവിടെ കർത്താവെ?
We need a few thousands of prophets for 100 crores of people.
100 കോടിയിലധികം വരുന്ന ജനാവലിക്ക് ആയിരക്കണക്കിന് പ്രവാചകന്മാരെ ആവശ്യമില്ലേ കർത്താവെ?
Not one or two.
ഒന്ന് രണ്ട് പേരെ കൊണ്ട് എന്താകാനാണ്?
Thousands.
ആയിരക്കണക്കിന് പ്രവാചകന്മാർ ഉണ്ടായാലും മതിയാകില്ല. അവരെവിടെ കർത്താവെ?
Everywhere you find boring preachers and people running after money. That's about all you see.
എവിടെ തിരിഞ്ഞു നോക്കിയാലും തികച്ചും വിരസമായ പ്രസംഗങ്ങൾ മാത്രം ചെയ്യുന്ന, ദ്രവ്യാഗ്രഹികളായിരിക്കുന്ന, സ്വാർത്ഥ തൽപരരായിരിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളല്ലോ.
The Lord said to me,
കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു,
I have called many people to be my prophets in this land.
ഈ ദേശത്ത് എന്റെ നാവായിരിക്കുവാൻ, എന്റെ പ്രവാചകന്മാരായിരിക്കുവാൻ ഞാൻ അനേകരെ വിളിച്ചിട്ടുണ്ട്.
Many of them have fallen away when I tested them.
എന്നാൽ അവരെ അതിനായിട്ട് അഭ്യസിപ്പിക്കുന്ന അഭ്യസന കളരിയില് ഞാൻ അവരെ പരീക്ഷിച്ച സമയങ്ങളിൽ അവരനേകർ വഴിത്തലക്കൽ
വീണുപോയി.
അവരുടെ സ്വാർത്ഥം അന്വേഷിക്ക വഴിയോ, ദ്രവ്യാഗ്രഹികളായിട്ടോ, തെറ്റായിരിക്കുന്ന ജീവിത പങ്കാളിയെ വിവാഹം കഴിച്ചതിലൂടെയോ ഒക്കെ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവർ വഴുതിപ്പോയി.
സോ ഗോഡ് പർപ്പസസ് ആർ ഫ്രസ്ട്രേറ്റഡ്.
അങ്ങനെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ പലപ്പോഴും നിറവേറപ്പെടാതെ പോകുന്നത്.
What have you come for this conference for?
പ്രിയപ്പെട്ടവരെ, ഈ കോൺഫറൻസിന് നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്?
I hope it is to be gripped with a passion to live for God in these closing days of this age.
ഈ കൃപായുഗത്തിന്റെ അവസാന നാളുകളിലെ ദൈവത്തിനായിട്ട് ജീവിക്കുവാനുള്ള ഉത്കടമായിരിക്കുന്ന ഒരാഗ്രഹത്താൽ, ഇച്ഛയാൽ നിങ്ങൾ പിടിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നത് എന്ന് ഞാൻ കരുതട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
While I had bowed in prayer,
നാം പ്രാർത്ഥനയിൽ ദൈവം ഭാഗ തലവണക്കിരിക്കുമ്പോൾ,
God has spoken to your heart.
ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു.
Respond to him.
ദൈവ ശബ്ദത്തോട് പ്രതികരിക്കുക.
He's calling you to respond to the word he spoke to your heart this morning.
ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ദൈവം സംസാരിച്ച വചനങ്ങളോട് നിങ്ങൾ ഹൃദയത്തിൽ പ്രതികരിക്കുവാൻ കർത്താവ് കാത്തു നിൽക്കുന്നു.
Repent of your coldness and half-heartedness in past years.
കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തെ നിറച്ചിരുന്ന തണുപ്പ്, സ്നേഹമില്ലായ്മ, അതിനെക്കുറിച്ച് ആഴമായിട്ട് അനുഭവിക്കുക.
Lord, it's going to be different in the days to come.
കർത്താവേ, വരുന്ന നാളുകൾ നിന്റെ സഹായത്താൽ, നിന്റെ കൃപയാൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുവാൻ പോവുകയാണ്.
Pour out your spirit on me.
നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണമേ.
Give me visions.
എനിക്ക് അങ്ങയുടെ ദർശനങ്ങൾ നൽകണമേ.
Give me suffering.
എനിക്ക് കഷ്ടതയുടെ പാത അവിടുന്ന് കൽപ്പിച്ച് തരുന്നത് ഞാൻ
ഏറ്റെടുക്കും.
പരീക്ഷയിൽ ഞാൻ ജയാളിയായിട്ട് തീരട്ടെ.
Whatever the cost.
അതിനുള്ള വില എന്ത് തന്നെയായാലും.
Help me to fulfill your purpose for my life.
എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം നിവൃത്തിയായേ മതിയാകുള്ളൂ. അതിനെന്നെ സഹായിക്കണമേ കർത്താവേ. ഈ ഭൂമിയിൽ എന്റെ ജീവിതം പാഴായി പോകുവാൻ ഇടയാക്കല്ലേ കർത്താവേ.
Heavenly Father.
സ്വർഗപിതാവേ.
Help us all, we pray.
ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Help me, Lord.
എന്നെ സഹായിക്കണമേ
കർത്താവേ.
ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ.
We'll burn with a passion to live for you.
അങ്ങേക്ക് വേണ്ടി മാത്രം അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഒരു എരിവ് നൽകി ഇപ്പോൾ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.